യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കണ്ട് നേരിടുവാൻ ഒരുങ്ങുന്നതാണ് വിജയം.
മനസ്സിന്റെ ഉൾത്തട്ടിൽ ഒരു ശൂന്യതാബോധം അനുഭവപ്പെടുമ്പോൾ, അറിവും അഭിപ്രായങ്ങളും ആശയ സംഘടനകൾ സൃഷ്ടിക്കുമ്പോൾ, മനസ്സിന്റെ വിങ്ങലുകൾ ഉള്ളതുപോലെ പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തിനായി ആരും ആഗ്രഹിച്ചു പോകുന്നു. ഫലമോ? നിരാശ. ഈ നിരാശയകറ്റി ജീവിതം ആനന്ദവും അർത്ഥപൂർണവുമാക്കുവാൻ, മനുഷ്യന്റെ പാപത്തിന് പകരം മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നല്ല സഖിയായ യേശു കർത്താവിന് മാത്രമേ കഴിയൂ. അവന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ സത്യവേദ പുസ്തകത്തിന് നമ്മെ ഈ സ്നേഹനാഥനായ യേശു കർത്താവിലേക്ക് നയിക്കുവാൻ കഴിയും. തിരുവചനം സ്വന്ത ഭവനത്തിലിരുന്നു കൊണ്ട് വളരെ കൃത്യമായും ചിട്ടയായും വ്യക്തമായും പഠിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പഠന പരിപാടിയാണ് ജീവസന്ദേശം. മിസ്റ്റർ ജോർജ് ഫിലിപ്പ് നയിക്കുന്ന ഈ പഠന പരിപാടിയിലേക്ക് ഇന്നും താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധിച്ചാലും
യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമുക്കൊന്നും ഇഷ്ടമില്ല. സ്വപ്നലോകത്തിൽ കഴിഞ്ഞുകൂടുന്നതിനാണ് മനുഷ്യരൊക്കെ താൽപര്യം കാണിക്കുന്നത്. അങ്ങനെ സ്വപ്നലോകത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ തന്നെ ഇഷ്ടമില്ലാത്ത യാഥാർത്ഥ്യങ്ങളെ മാത്രം നേരിടേണ്ടി വരുന്നതിനാൽ തളർന്നുപോകുന്നു. ജീവിതം പരാജയമായി പര്യവസാനിക്കുന്നു. ഇതത്ര ബഹുഭൂരിപക്ഷത്തിന്റെയും ജീവിതം. ഞാൻ നല്ലവനാണ്, എന്നിൽ ഒരു തെറ്റുമില്ല, ഞാൻ എല്ലാവിധത്തിലും മാതൃകയുള്ള വ്യക്തിയാണ്, എനിക്ക് നന്മ മാത്രമേ ഉണ്ടാകൂ, നാളെ ഞാനൊരു വലിയ ധനവാനാകും, പേരും പെരുമയുമുള്ള വ്യക്തിയായിരിക്കുമെന്ന് എന്നോടെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കാമെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അങ്ങനെയുള്ളവരോട് എനിക്ക് ഇഷ്ടവും ആയിരിക്കുമില്ലേ? എന്നാൽ സുഹൃത്തെ, താങ്കളുടെ ജീവിതം ഇതാണ്, ഇതിലെ തെറ്റുകൾ ഇതൊക്കെയാണ്, ഇതൊക്കെ തിരുത്താമെന്നുണ്ടെങ്കിൽ അത് വളരെയേറെ പ്രയോജനം ചെയ്യും. താങ്കൾ കഷ്ടപ്പെടാമെങ്കിൽ ജീവിക്കാനുള്ള വക നേടാം. ഈ ജീവിതത്തിൽ ഏതൊരു സാഹചര്യവും കടന്നുവരാം. അതൊക്കെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവ് താങ്കൾ നേടണം എന്നാരെങ്കിലും ഉപദേശിച്ചാലോ? അതിഷ്ടപ്പെടില്ല. ഇവർക്കൊന്നും എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നായിരിക്കും പക്ഷം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? എന്റെ വീട്ടിൽ എന്റെ മകനെക്കൊണ്ട് വല്ലതും കഴിപ്പിക്കണമെങ്കിൽ, അവൻ ചെയ്യേണ്ട വീട്ടുപാഠങ്ങൾ ചെയ്യിപ്പിക്കണമെങ്കിൽ, അതുപോലെ പലതിനും മിഠായി വാങ്ങിത്തരാം, ബലൂൺ വാങ്ങിത്തരാം, വല്ലയിടത്തും കൊണ്ടുപോകാം എന്നുമൊക്കെ പറഞ്ഞു വേണം ചെയ്യിക്കുവാൻ. അവന് 2 വയസ്സുള്ളപ്പോൾ അങ്ങനെ ചെയ്യിക്കുന്നു എന്നുള്ളത് സത്യം. എന്നാൽ 20 വയസ്സാകുമ്പോഴും ബലൂൺ കിട്ടുമെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അവന്റെ വീട്ടുപാഠം ചെയ്യൂ എങ്കിലോ? യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കണ്ട് നേരിടുവാൻ ഒരുങ്ങുന്നതാണ് വിജയം. തുടർന്നുള്ള പഠനത്തിൽ, അതെ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങളും നമ്മെക്കുറിച്ച് പറയുന്നുണ്ട്. അവ നമ്മെ ശരിയായ വഴികളിലേക്ക് നയിക്കുന്നതിന് വേണ്ടി സഹായകരമായവയാണ് എന്ന് മാത്രം നാം ഓർത്തുകൊണ്ട് വേണം പഠിക്കാൻ. 1-ാം അധ്യായത്തിലെ ചിന്തയുടെ തുടർച്ചയാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കാണുന്നത്. വിശദമായി പഠിക്കുമ്പോൾ അത് കൂടുതലായി നമുക്ക് മനസ്സിലാകും. ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച ആ വലിയ ശക്തിയെക്കുറിച്ചായിരുന്നല്ലോ പൗലോസ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നപ്പോൾ ക്രിസ്തുവിൽ നമ്മെ ഉയർപ്പിച്ച ശക്തി 1-ാം അധ്യായത്തിൽ പറഞ്ഞത് തന്നെയാകുന്നു എന്ന് നാം കാണുന്നതാണ്. അതിന് ശക്തി ആവശ്യമാണല്ലോ. ഉയർപ്പിന്റെ ശക്തി തന്നെയാണ് അതിനാവശ്യം. അനേകം ദൈവമക്കളും അനുഭവിക്കുവാൻ വാഞ്ചിച്ച് കാത്തിരിക്കുന്നത് ഈ ശക്തിയാകുന്നു. അതെ, ദൈവം നൽകുന്ന ശക്തി അപാരം തന്നെ. ഈ ശക്തി ഇല്ലാത്തതാണ് പിന്മാറ്റത്തിന് കാരണം. ഈ ശക്തി ഇല്ലാത്തതിനാലാണ് മന്ദീഭവിച്ച ക്രിസ്തീയ ജീവിതം നാം നയിക്കുന്നത്. മനുഷ്യൻ ശക്തി സ്വന്തമാക്കുന്നതിൽ ദൈവം തൽപരനല്ല, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുവാൻ ദൈവം മനുഷ്യനെ അനുവദിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതിന്റെ കാരണം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഉള്ളതേയുള്ളൂ. അണുശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാതെ മനുഷ്യൻ 100 ആണ്ടുകൾ തന്നെ കളഞ്ഞു, അല്ലെങ്കിൽ അവനത് മനസ്സിലാക്കുവാൻ ദൈവം അനുവദിച്ചില്ല എന്ന് വേണം ചിന്തിക്കുവാൻ. തുടർന്ന് മനുഷ്യൻ ആ ശക്തി കണ്ടുപിടിച്ചു. അത് ഭൂലോകത്തെ ആകെ മാറ്റിമറിച്ചു. എന്തെല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ളത്! എന്താണ് അത് ലോകത്തോട് ചെയ്തത്? നമുക്കൊക്കെ ജീവിക്കുവാൻ ഉതകുന്ന ഒരു അതിമനോഹരമായ സ്ഥലമായി അണുശക്തി ഭൂമിയെ മാറ്റിയോ? ശരിയായ ഉപയോഗം അപ്രകാരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. എന്നാൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള ശക്തി ഇത് മനുഷ്യന് നൽകിയതിനാൽ ലോകം ഇന്ന് ഭയാനകമായ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. ഇതിന്റെ ഭയാനകത്വം അല്പമെങ്കിലും താങ്കൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയില്ല എങ്കിലും സാരമില്ല, അത്ര ഭീതിജനകമാണത്. മനുഷ്യൻ ഇന്ന് ഭയങ്കര അപകടകാരിയാണ്. ഏതെങ്കിലും ഒരു രാജ്യം ഈ അണുശക്തി അഴിച്ചുവിട്ടാലോ എന്ന ഭയത്തിൽ വേണം നാം കഴിയേണ്ടത്. തങ്ങളുടെ സ്വന്തം താൽപര്യങ്ങൾക്കു വേണ്ടി എന്തും ചെയ്യുവാൻ മടി കാണിക്കാത്ത അനേകർ ഇന്ന് രാഷ്ട്രങ്ങളുടെ പരമാധികാരികളായി കഴിയുന്നുണ്ട്. ഈ വലിയ വിപത്ത് അഴിച്ചുവിടുവാൻ അവരാരെങ്കിലും മതിയാകുമല്ലോ. ഭൌമികമായ ശക്തി ഉപയോഗിക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ അപകടകാരിയാണ്. ഞാൻ ചിന്തിക്കുന്നത് മനുഷ്യന് ശക്തി നൽകുവാൻ ദൈവം മടിക്കുന്നു എന്നത്രേ. എത്രയെത്ര നല്ല കാര്യങ്ങളാണ് മനുഷ്യൻ ദുരുപയോഗം ചെയ്യുന്നത്. എന്നാൽ ഈ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദൈവശക്തി ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിയിൽ ദൈവം പകരുന്നതാണ്. ആ വ്യക്തിയെ ദൈവം ആത്മീക മരണത്തിൽ നിന്നും ആത്മീക ജീവനിലേക്ക് ഉയർത്തും. ഈ ശക്തി സഭയാണ് പ്രദർശിപ്പിക്കുന്നത്. കാരണം ലോകത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. തന്റെ സഭയിലൂടെയാണ് കർത്താവായ യേശു തന്നെ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ സഭ എന്ന അതിമഹത്തായ വിഷയമാണല്ലോ എഫേസ്യ ലേഖനത്തിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പല വിധത്തിലും ഒരു മന്ദിരം എന്ന നിലയിൽ സഭ പഴയ നിയമത്തിലെ ദേവാലയത്തോട് സദൃശമായിരിക്കുന്നുണ്ട്. ആദ്യം മരുഭൂമിയിലെ സമാഗമന കൂടാരമാണല്ലോ നാം കാണുന്നത്. ഈ താരതമ്യം സ്വയം തെളിയിക്കുന്നത് തന്നെയാണ്. വ്യത്യാസങ്ങൾ വ്യക്തവും ചിന്തിപ്പിക്കുന്നതുമാണ്. ഉദാഹരണത്തിന്, സമാഗമന കൂടാരവും ദേവാലയവും ഖദിരമരത്തിന്റെ ജീവനുള്ള തടി വെട്ടിയിട്ട് നിർജീവമാക്കി പണിതതായിരുന്നു. മരം ആദ്യം ജീവനുള്ളതായിരുന്നു. എന്നാൽ ദേവാലയത്തിൽ അത് പണിത് കഴിഞ്ഞപ്പോൾ മരിച്ചതായി, ചത്തതായി. എന്നാൽ സഭ ഉണ്ടാക്കുവാനായി ദൈവം നിർജീവമായ വസ്തുക്കളെ എടുത്ത് ജീവനുള്ള മന്ദിരമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. ദേവാലയവും സമാഗമന കൂടാരവും ദൈവ തേജസ് വസിച്ചിരുന്ന സ്ഥലമായിരുന്നു. സഭ പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള സ്ഥലമാണ്. ഒരു ആചാരം അനുഷ്ഠിക്കുവാനും പാപപരിഹാരത്തിനുവേണ്ടി യാഗം തുടരുവാനുമുള്ള സ്ഥലമായിരുന്നു സമാഗമന കൂടാരം, അല്ലെങ്കിൽ ദേവാലയം. ദേവാലയത്തിൽ യാഗം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു നിർവഹിച്ച ആ ഒരു യാഗത്തിന്മേൽ പണിതുയർത്തതാണ് സഭ. ആ യാഗം ആവർത്തിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. എബ്രായ ലേഖനം 9 അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യ രക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നതുപോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അതുകൊണ്ട് സഭയ്ക്കൊരു ആചാരം ഇല്ല. ഇത് നിർവഹണപരമായ അവയവ ഘടനാ നിർമ്മാണം ആകുന്നു. ഇതിൽ ജീവനുള്ള കല്ലുകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പങ്കാളികളായുള്ള ഒരു ഘടന. ഞാനിവിടെ ഊന്നിപ്പറയുവാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്തെന്നാൽ, പഴയ നിയമ ദേവാലയത്തിൽ അനുഷ്ഠിക്കുവാൻ ദൈവം നൽകിയിരുന്നതുപോലെ ഒരൊറ്റ ആചാരം പോലും സഭയ്ക്കു വേണ്ടി ദൈവം നൽകിയിട്ടില്ല. ഞാൻ ആചാരങ്ങൾക്കോ ആരാധന ക്രമത്തിനോ എതിരല്ല കേട്ടോ. എന്നാൽ അതിലൂടെ പോകുന്ന താങ്കൾക്കും എനിക്കും അത് അർത്ഥവത്താകുന്നില്ല എങ്കിൽ നാം സ്വയം കബളിപ്പിക്കപ്പെടുകയാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലൊരു വിഷയം സംസാരിച്ചപ്പോൾ ഉദാഹരണമായി നിത്യ വിശ്വാസ പ്രമാണത്തെ ഉദ്ധരിച്ച് സംസാരിച്ചു. ഭക്തരായ സഭാപിതാക്കന്മാർ വളരെ പ്രാർത്ഥനയോടെ എഴുതിയുണ്ടാക്കിയ ആശയസമ്പുഷ്ടമായ വിശ്വാസ പ്രമാണം രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ചൊല്ലി സംതൃപ്തി അടയുവാനുള്ളതല്ല എന്ന ആശയം ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ചൊല്ലുന്ന ഒരാൾക്ക് അത് ശാപമായിരിക്കുമെന്ന് പറഞ്ഞത് ചിലർ എന്നെ തെറ്റിദ്ധരിക്കുവാനിടയായി. അവർ ചിന്തിച്ചത് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് തെറ്റാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നത്രേ. ചിലർ നിത്യ വിശ്വാസ പ്രമാണത്തിന്റെ പശ്ചാത്തല ചരിത്രം പോലും മിനക്കെട്ടിരുന്ന് എനിക്ക് എഴുതി അയച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ആരാധന അത് പുസ്തകത്തിൽ നോക്കി വായിക്കുന്നതാണെങ്കിലും ആരംഭം മുതൽ അവസാനം വരെ കണ്ണുമടച്ചിരുന്നുള്ളതാണെങ്കിലും താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അർത്ഥമില്ലാത്തതാണെങ്കിൽ കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ എത്താതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാത്ത ഒരാൾക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം മാത്രമേ ചെയ്യൂ അങ്ങനെയുള്ള ആരാധന. ഒരു സ്തുതിഗീതത്തോടെ ആരംഭിച്ച് ഒരു പ്രാർത്ഥന കണ്ടോ കാണാതെയോ ചൊല്ലി, അല്ലെങ്കിൽ കൗമ ചൊല്ലി, പിന്നെ കുറെ പാട്ടുകൾ പാടി മധ്യസ്ഥത പ്രാർത്ഥനയും കഴിഞ്ഞിരുന്നിട്ട് ഒരു പ്രസംഗം കൂടി കേട്ടുകഴിഞ്ഞാൽ ആരാധനയായി എന്നത്രേ പലരും ചിന്തിക്കുന്നത്. കുർബാന അല്ലെങ്കിൽ തിരുവത്താഴമോ കത്രുമേശയോ കൂടി ഉണ്ടായാൽ സമ്പൂർണ്ണ ആരാധനയായി എന്ന് ചിന്തിക്കുന്ന വികലമായ ചിന്താഗതി സൂക്ഷിക്കണം. അങ്ങനെയുള്ളവർക്കും അതൊരു അർത്ഥശൂന്യമായ ആചാരമാകുന്നു. മറക്കരുത്, സഭയ്ക്കൊരു ആചാരം നൽകിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതിനല്ല നമുക്കൊന്ന് സ്വയം പരിശോധിക്കാം. ഈ അർത്ഥശൂന്യമായ ആരാധനകൾ കണ്ടും കേട്ടും മടുത്ത യുവതലമുറ തങ്ങളുടെ വഴിയിലേക്ക് തിരിയുകയാണിപ്പോൾ, ഇല്ലേ? മശിഹാതമ്പുരാന്റെ സ്നേഹവും സമാധാനവും നമ്മുടെ ഇടയിൽ വസിക്കുമാറാകട്ടെ എന്ന് ചൊല്ലി അപ്പച്ചൻ കയ്യസൂരി കൊടുക്കുന്നത് രാവിലെയും വഴക്കുണ്ടാക്കി വന്നിട്ടാണെന്ന് മകനല്ലേ അറിയൂ. അതുമാത്രമോ, ഈ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞാൽ കമ്മറ്റിയിൽ കസേരയിട്ട് തമ്മിലടിക്കുവാൻ ഓരോരുത്തരും ഒരുങ്ങി നിൽക്കുകയാണെന്നും ഈ യുവജനങ്ങൾ കണ്ടുകൊണ്ടാണിരിക്കുന്നത്. അപ്പോൾ ഏത് സ്നേഹവും സമാധാനവുമാണ് നമ്മുടെ ഇടയിൽ വസിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്നതും ചൊല്ലുന്നതുമൊക്കെ ഒരു ആചാരം മാത്രമാണെന്ന് ചുരുക്കം. ഇത് എല്ലായിടത്തെയും കാര്യമാണ്. അപ്പോൾ ആരും ശരിയില്ലേ എന്ന് ചോദിച്ചേക്കാം. നമുക്ക് സ്വയം ശരിയാകാം. എന്താ, കർത്താവുമായുള്ള ബന്ധത്തിലായിട്ട് നമുക്കവനെ അർത്ഥവത്തായി ആരാധിക്കാം. തെറ്റ് ക്രമത്തിലല്ല, മനുഷ്യരിലാണ്. അങ്ങനെ പറയുമ്പോൾ ചിലർ പെട്ടെന്ന് പ്രതികരിച്ചിട്ട് പറയും, ഈ പറഞ്ഞ ചൊല്ലും ചൊലുത്തും പാട്ടും കൂത്തും ഒന്നും നമുക്ക് വേണ്ട. എന്താ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഈ വാക്കുകൾ അർത്ഥമില്ലാതെ ഏറ്റുപറയുന്നത് അനേകർക്കും ഒരു ആചാരമായി എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്നതിനൊക്കെ എന്റെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകണം. നമ്മുടെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ആചാരം പോലെ മാത്രമല്ലേ പാട്ട് പാടുന്നത്? ഒരു ദിവസം പാടുന്ന പാട്ടുകളുടെ യഥാർത്ഥ അർത്ഥം ഗ്രഹിച്ചു മാത്രമേ ഞാൻ പാടൂ എന്ന് താങ്കൾ നിശ്ചയിച്ചാൽ ചുറ്റി സംഗതിയാകെ കുഴഞ്ഞു. തുടക്കത്തിലെ പാട്ട് തന്നെ എഴുതേ, യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതൻ ഉള്ളത്തിനാനന്ദമേ. അത് പാടാൻ കഴിയില്ല. നിവർത്തി കെട്ടിട്ട ആരാധനയ്ക്ക് തന്നെ വന്നത്. പിന്നെ എങ്ങനെയാണ് യേശു ഉള്ളത്തിനാനന്ദം എന്ന് പാടുന്നത്? എന്നാൽ പോട്ടെ, അടുത്ത പാട്ടങ്ങ് പാടാം. യേശുവെ പോലെ ആകുവാൻ, ഹോ, അതൊട്ടും വേണ്ട. ഇല്ലേ, പാട്ടിന്റെ കുഴപ്പമാണോ? പാട്ട് മനോഹരമായിരിക്കുന്നു, അർത്ഥം നമ്മുടെ ജീവിതത്തിലാകണം എന്ന് മാത്രം. എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്താകുന്നു. സുഹൃത്തെ, പാടാൻ ഒക്കുമോ? നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, വിശ്വസിക്കുന്ന, ദൈവസന്നിധിയിൽ കൂട്ടത്തോടെ ആരാധിക്കുന്ന അവസരം എല്ലാം മറന്ന് ചെലവഴിക്കേണ്ടതാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ദേവാലയത്തിലെ ആചാരങ്ങൾ ഒന്നും തന്നെ സഭയിലില്ല എന്ന് മാത്രമല്ല, അത് കൈകളാൽ ഉണ്ടാക്കിയ ഒരു മന്ദിരമല്ല. സഭായുഗത്തിലെ ഏറ്റവും ആകർഷകമായ വസ്തുത ദൈവം വിശ്വാസികളിൽ വസിക്കുന്നു എന്നതത്രേ. അതെ, ദൈവ സാന്നിധ്യം ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകമുണ്ടായിരിക്കയില്ല. പിന്നെയോ, ഒരു ദൈവ പൈതലിലാണ് ആ സാന്നിധ്യമുള്ളത്. ദൈവം ദേവാലയത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇസ്രായേൽ മക്കൾ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല എന്ന് ഞാൻ ഉറപ്പായി പറയട്ടെ. ദേവാലയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ശലോമോൻ പ്രാർത്ഥിച്ചത് 1 രാജാക്കന്മാർ 8:27 എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നതെങ്ങനെ? പഴയ നിയമത്തിൽ നിന്നും പഠിച്ചിരുന്ന ഓരോ ഇസ്രായേലിനും ദൈവം ദേവാലയത്തിൽ ആയിരുന്നില്ല വസിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നു. അതെ, അവർ ഉണ്ടാക്കിയിരുന്ന ആ ചെറിയ പെട്ടിയിൽ ഇസ്രായേലിയർക്ക് അങ്ങനൊരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ഇന്നുണ്ട്. ദൈവം അവരോട് അരുളി ചെയ്തത് അവർക്ക് അവനുമായി കൂടി വരാവുന്ന സ്ഥലം ദേവാലയമാണെന്നത്രേ. അതുകൊണ്ട് ഒരു യാഗവും ഒരു ആചാരവുമായൊക്കെ അവർ ദേവാലയത്തിലേക്ക് വന്നു. പുതിയ നിയമസഭയ്ക്ക് ആ പറഞ്ഞതൊന്നും ഇന്നില്ല. പഴയ നിയമ ദേവാലയവും പുതിയ നിയമസഭയും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പ്രസക്തമായി നിൽക്കുന്ന മറ്റൊരു സംഗതി യഹൂദേതരായ ജാതികളുടെ സ്ഥാനമാണ്. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ജാതികൾ അവർക്ക് വേണ്ടി വേർതിരിച്ചിരുന്ന പ്രാകാരത്തിൽ ഒതുങ്ങി നിൽക്കണമായിരുന്നു. അതുകൊണ്ടത്രേ പൗലോസ് 2 അധ്യായത്തിൽ പറയുന്നത്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു എന്ന്. മനസ്സിലായല്ലോ, ജാതികളായി നമ്മെ അവൻ സമീപസ്ഥരാക്കി. അതെ, വളരെ അടുപ്പിച്ചുകൊണ്ടുവന്നു. വാസ്തവത്തിൽ നമ്മെ അവനോടുകൂടി സ്വർഗത്തിൽ ഇരുത്തിക്കഴിഞ്ഞു. അതിൽ കൂടുതൽ എന്ത് സാധിക്കുമെന്നാണ് ഈ പറയുന്നത്? എഫേസ്യ ലേഖനം 2 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നാം കാണുന്നത് ദേവാലയ നിർമ്മാണത്തിനായുള്ള സാധനങ്ങളെക്കുറിച്ചാണ്. പഴയ നിയമ ദേവാലയമല്ല ഇവിടുത്തെ വിഷയം. 2 അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. വളരെ പരിചിതമായിട്ടുള്ള ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നാം മരണത്താഴ്വരയിലെ ശവങ്ങളാണ്. ഇതേ അധ്യായത്തിന്റെ ഒടുവിൽ നാം ക്രിസ്തുവിനോടുകൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു. എന്നു മാത്രമല്ല, ആത്മാവിനാൽ ദൈവത്തിന്റെ നിവാസമായി തീർന്നിരിക്കുന്നു. രണ്ടിനും മധ്യേ ഈ ശ്രദ്ധേയമായ രൂപാന്തരം വരുത്തിയ വിസ്മയകരമായ മഹാത്ഭുതം നാം ദർശിക്കുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങൾ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ചു നടന്നു. ഈ ലോകത്തിന്റെ അഥവാ ഈ യുഗത്തിന്റെ ആത്മാവ് എന്നും അർത്ഥമാക്കാം. ലോകം എന്നതുകൊണ്ട് നാം കാണുന്ന മണ്ണും മരവും വണ്ടിയും വള്ളവും ഒന്നുമല്ല കേട്ടോ. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യവർഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവഹിതത്തിന് വിപരീതമായി ഇന്ന് നിലവിലിരിക്കുന്ന മനുഷ്യലോക വ്യവസ്ഥിതി, ഈ വ്യവസ്ഥിതിയുടെ ആദർശങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസരണമായി ജീവിച്ചു. എഫസോസുകാർ മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ പാപങ്ങൾ അനുകരിച്ചു എന്നല്ല, അവരുടെ ചുറ്റുമുള്ളവർ ചെയ്ത പാപങ്ങൾ ചെയ്ത് ജീവിച്ചു. അന്നത്തെ കാലത്തെ ദുഷിച്ച പാപങ്ങൾക്ക്, അതായത് കണ്ടതിനെയൊക്കെ ആരാധിക്കുന്നത്, വ്യഭിചാരം, കൊലപാതകം, വഷളത്വം എന്നീ പാപങ്ങൾക്ക് വിധേയരായി അവർ ജീവിച്ചു, കാലത്തിനൊത്ത് ജീവിച്ചു എന്നാണ് അർത്ഥം. ഇന്ന് ലോകത്തിന്റെ നിലവാരത്തിനൊത്ത് ജീവിക്കുവാൻ തത്രപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. സഭാജീവിതം പോലും ലോക നിലവാരത്തിലാണല്ലേ. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്ന്. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നല്ലോ. ഈ ചത്ത വസ്തുക്കളെ പിശാചെടുത്ത് ചൂടാക്കുന്നു, അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്നു. തെറ്റായ പ്രചോദനത്തെക്കുറിച്ചാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അങ്ങനൊരു പ്രമാണം കൊണ്ടാണ് നാം ഇത്രയധികം പാഷാണ മതങ്ങളെ, കൾട്ട് വിഭാഗങ്ങളെ നമുക്ക് ചുറ്റും കാണുന്നത്. അവർ ചിതലുപോലെ ധൃതിയിലാണ്. ഫലവും അതുതന്നെയാണ്. ഈ പാഷാണ മതക്കാരുടെ തീഷ്ണത നമ്മെപ്പോലും ലജ്ജിപ്പിക്കുന്നതാണല്ലേ. സാത്താനാണ് അവരെ അതിന് പ്രചോദിപ്പിക്കുന്നത്. ചാവേർ പട തന്നെ കാണരുതോ. പലരും എന്നോട് പറയാറുണ്ട്, ഇന്നിടത്ത് അത്ഭുതം നടന്നു, ഇന്നതുപോലെ നടന്നു എന്നൊക്കെ. ഞാൻ നടന്നില്ല എന്ന് പറയാറില്ല, നടന്നു കാണും. എന്നാൽ ദൈവവചനപ്രകാരമുള്ളതല്ലെങ്കിൽ സാത്താൻ പ്രവർത്തിക്കുന്നു എന്നതാണ് വ്യക്തം. അതുമാത്രം ലക്ഷ്യം ഇട്ടുകൊണ്ടുള്ളതല്ലോ നമ്മുടെ ശുശ്രൂഷ. സാത്താൻ എങ്ങനെങ്കിലും ദൈവജനത്തെ തെറ്റിക്കുവാൻ ഓടി നടക്കുകയാകുന്നു എന്ന് മറക്കരുത്. പാപം നമുക്കെതിരെ നമ്മിൽ പ്രവർത്തിച്ചിരുന്നതിനെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ ഭയാനകമായ ആത്മീയ അവസ്ഥ പൌലോസ് വിവരിക്കുന്നു. ഒന്നാമതായി, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി, യേശു ക്രിസ്തുവിൽ ജീവിതം സമർപ്പിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി മരിച്ചവനാണ്. അതിന്റെ അർത്ഥം ആത്മീക മരണം എന്നാകുന്നു എന്ന് നാം കണ്ടു. അതായത് ആത്മീക കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അതിന്റെ വില മനസ്സിലാക്കി അഭിനന്ദിക്കുവാനും അവൻ അപ്രാപ്തനാകുന്നു. അവനിൽ ആത്മീക ജീവൻ ഒട്ടുമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി അവൻ ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. ശാരീരികമായി മരിച്ച വ്യക്തിയെ ഒന്നിനാലും ഉദ്ദീപിപ്പിക്കുവാൻ സാധിക്കാത്തതുപോലെ ആത്മീകമായി മരിച്ച ഒരു വ്യക്തി ആത്മീക കാര്യങ്ങളാൽ ഉദ്ദീപിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഒരു മൃതദേഹം അത് സംസ്കരിക്കുന്നതിനു മുൻപ് എടുക്കുന്ന ശുശ്രൂഷ ഒന്നും തന്നെ അറിയുന്നില്ല. അതിനെ പ്രകീർത്തിച്ച് പറഞ്ഞതൊന്നും കേട്ട് പുളകം കൊള്ളുന്നില്ല. അതിന് വിശപ്പില്ല, ദാഹമില്ല, എങ്ങനെല്ലാം കുത്തിയാലും വേദനയില്ല. അത് ശവമാണ്. രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയിലെ മനുഷ്യൻ ഈ പറഞ്ഞതുപോലെയാണ്. അവന്റെ ആത്മീക അവയവങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ദൈവം അവയ്ക്ക് ജീവൻ കൊടുക്കാത്തിടത്തോളം അത് പ്രവർത്തിക്കുകയില്ല. ഈ ആത്മീക മരണത്തിന് കാരണം അതിക്രമങ്ങളും പാപങ്ങളുമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. ബൈബിളിൽ മരണമെന്നാൽ അടിസ്ഥാനപരമായി വേർപെടൽ എന്ന അർത്ഥമാണ്. ശാരീരികമായി ആത്മാവും ശരീരവും തമ്മിൽ വേർപെടുമ്പോൾ മാത്രമല്ല, ആത്മീകമായും അതാണ് ശരി. ആത്മാവ് ദൈവത്തിൽ നിന്നും വേർപെടുന്ന അവസ്ഥ. അവിശ്വാസി രോഗിയല്ല, മരിച്ചവനാണ്. അവൻ ആവശ്യം ചികിത്സയല്ല, പുനരുദ്ധാനമാകുന്നു. എല്ലാ നഷ്ടപ്പെട്ട ഭാവികളും മരിച്ചതാണ്. ഒരു ഭാവിയും വേറൊരു ഭാവിയും തമ്മിലുള്ള വ്യത്യാസം അഴുകുന്നതിൽ മാത്രമാണ്. മദ്യപിച്ച് വഴക്കുണ്ടാക്കി ദുർമാർഗത്തിലൂടെ പോകുന്ന ഇട്ടൂപ്പ്, പള്ളിഭക്തനായിരിക്കുകയും മതപരമായ തീഷ്ണതയിൽ കഴിയുകയും ചെയ്യുന്ന അച്ചായനേക്കാൾ ബാഹ്യമായി കൂടുതൽ ചീഞ്ഞവനായിരിക്കും. എന്നാൽ രണ്ടും പാപത്തിൽ മരിച്ചതാണ്. ഒരു ശവം മറ്റേ ശവത്തേക്കാൾ കൂടുതൽ മരിച്ചതാണെന്ന് പറയുക സാധ്യമല്ലോ. അതിന്റെ അർത്ഥം നമ്മുടെ ഈ ലോകം ഒരു വലിയ ശവക്കോട്ടയാകുന്നു എന്നത്രേ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച മനുഷ്യരെക്കൊണ്ട് നിറഞ്ഞ സെമിത്തരി. ഞാനിത് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് അപ്പോൾ ഈ പാർട്ടി പറയുന്നത് മാത്രമേ സത്യമുള്ളോ എന്നത്രേ. അങ്ങനെ ഞാൻ പറഞ്ഞോ, നിഷ്പക്ഷമായി നിങ്ങൾ പറയൂ, സത്യം ഇതല്ലേ? എത്ര നാളുണ്ട് കരകയറുവാൻ തത്രപ്പെടുന്നു? എന്തേ സാധിക്കാത്തത്? വീട്ടിൽ യാതൊരു സ്വൈര്യവുമില്ലല്ലോ. ഇന്നത്തെ സ്ഥിതി വാസ്തവത്തിൽ ഒരു ചത്ത അവസ്ഥയല്ലേ? അതുമാത്രമല്ല, പൗലോസ് പറയുന്നത് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി അനുസരണം കെട്ടവനാകുന്നു എന്നത്രേ. മനുഷ്യന്റെ ആത്മീക മരണത്തിന്റെ ആരംഭം തന്നെ ഇതായിരുന്നല്ലോ, അനുസരണക്കേട്. ദൈവഹിതത്തോടുള്ള അവന്റെ അനുസരണക്കേട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് രണ്ടാം അധ്യായത്തിന്റെ 17 വാക്യത്തിൽ, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ സാത്താൻ പറഞ്ഞത് എന്താണ്? 3 അധ്യായത്തിന്റെ 4 വാക്യം, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്നത്രേ. അവർ ഈ പറഞ്ഞ കള്ളം വിശ്വസിച്ചതിനാൽ ആദ്യ പുരുഷനും സ്ത്രീയും പാപം ചെയ്യുകയും ഉടനടി ആത്മീക മരണവും ആത്യന്തികമായ ശാരീരിക മരണവും അനുഭവിക്കുകയും ചെയ്തു. അന്നുമുതൽ മനുഷ്യകുലം ദൈവത്തോടുള്ള അനുസരണക്കേടിൽ ജീവിച്ചു. മനുഷ്യനെ അവന്റെ അനുസരണക്കേടിൽ പ്രോത്സാഹിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന 3 ശക്തികളുണ്ട്: ലോകം, ജഡം, പിശാച്. ഇവയെക്കുറിച്ച് ഈ ഭാഗത്ത് പൗലോസ് വിവരിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നതിൽ എന്തെങ്കിലും അതിശയിക്കുവാനുണ്ടോ? ദൈവത്തിന്റെ 3 പ്രധാന ശത്രുക്കളായ ലോകം, ജഡം, പിശാച് എന്നിവയാൽ നിയന്ത്രിക്കപ്പെട്ടാണ് ഒരു അവിശ്വാസി മുൻപോട്ടു പോകുന്നത്. തനിക്ക് തന്നെ തന്റെ സ്വഭാവം മാറ്റുവാനോ ലോകത്തെയോ പിശാചിനെയോ അതിജീവിക്കുവാനോ അവനെക്കൊണ്ടാവില്ല. അവന് വെളിയിൽ നിന്നൊരു സഹായം ആവശ്യമാണ്. അത് ദൈവത്തിൽ നിന്നും മാത്രമാണ് വരുന്നത്. അങ്ങനെ സഹായം അംഗീകരിച്ചവരാണ് രക്ഷിക്കപ്പെട്ടവർ. ഈ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതോ ഇന്നും ആ അരക്ഷിതാവസ്ഥയിൽ കഴിയുകയാണോ താങ്കൾ? സുഹൃത്തെ, ഒന്ന് ജീവിതത്തെ വിലയിരുത്തൂ. സ്വന്തം പരിശ്രമങ്ങളെ ഒന്ന് മാറ്റിവെക്കൂ. എല്ലാ രംഗത്തും താങ്കളെ സഹായിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൽ ആശ്രയിക്കൂ. പ്രാർത്ഥിക്കാം. കർത്താവേ, എത്ര അതിമഹത്തായ സത്യങ്ങളാണ് അവിടെ ഞങ്ങളെ കേൾപ്പിച്ചത്. ആത്മീകമായി മരിച്ച അവസ്ഥയിലായിരുന്നിട്ടും ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ കർത്താവേ, ക്രിസ്തുവിലൂടെ ജീവൻ പ്രാപിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേട്ട വചനത്തിനായി സ്തോത്രം. അതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും. കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ദൈവമേ രാജാധിരാജാ ദേവാ, ആദിയന്തം ഇല്ല മഹേശനേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ. സാധു ഞാനും വീണു വണങ്ങുന്നേ, അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ. സൈന്യങ്ങളിൻ നായകനങ്ങല്ലയോ, ധന്യനായ ഏകാധിപതിയും ഇമ്മാനുവേൽ വീരനാം ദൈവവും നീ. അന്യമില്ലേതും തവ നാമം പോ, അത്യുച്ചത്തിൽ ഗാഥം ആഴിയനന്ദവാനം, താരാജാലം കാനന പർവതം, മാരിവില്ലും താരും തളിരുമെല്ലാം നിന്മഹത്വം ഘോഷിക്കും സന്തതം. അത്യുച്ചത്തിൽ മേൽ സ്നേഹിക്കുവാൻ എൻ ദൈവമേ എന്തുള്ളു നീ ചെന്നാ, നിൻരുധിരം തന്നെന്നെ വീണ്ടെടുപ്പാൻ, ക്രൂശിലോളം നീ നിന്നെ താഴ്ത്തിയോ.